SBS Radio.
നമസ്കാരം ഡോക്ടർ ഐ ബി നിരാക്കൽ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ ഐ ബി. ഓസ്ട്രേലിയയിൽ മാനസികാരോഗ്യ രംഗത്ത് ഒട്ടേറെ സൗകര്യങ്ങളും മുന്നേറ്റങ്ങളുമുള്ള ഒരു രാജ്യമാണ്. ഒരു ഏർലി ഇൻ്റർവെൻഷൻ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒന്ന് വിശദീകരിക്കാമോ? ആദ്യം തന്നെ ഏർലി ഇൻ്റർവെൻഷൻ എന്താണെന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ ഈ മാനസികാരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം?
ഏർലി ഇൻ്റർവെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാരിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പം അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അതിന് വേണ്ട ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഓസ്ട്രേലിയയില് 4 in 1 ചെറുപ്പക്കാരിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ചെറുപ്പക്കാരിലെ മരണത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ആത്മഹത്യയാണ്. അപ്പം അതിന്റെ കൂടെ തന്നെ മിക്ക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും 75% 24-25 വയസ്സിന് മുമ്പ് ആൾക്കാരിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ടുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ ഏർലി ഇന്റർവെൻഷന് ഓസ്ട്രേലിയയിൽ ഇത്രയധികം പ്രാധാന്യമുള്ളത്. ലോകത്ത് തന്നെ ഈ ഏർലി ഇന്റർവെൻഷൻ രംഗത്ത് ഓസ്ട്രേലിയ ഒരു വേൾഡ് ലീഡറാണ്. 3-4 മുമ്പ് ഓസ്ട്രേലിയയിലെ ഈ ഏർലി ഇന്റർവെൻഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന സൈക്യാട്രിസ്റ്റ് ആയ ഡോക്ടർ പാട്രിക് മക്ഗോറി ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അത് പുള്ളിയുടെ ഈ രംഗത്തുള്ള പുള്ളിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്.
ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് പ്രായം മുതലാണ് എന്ന് ഉദ്ദേശിക്കുക, ഒന്ന് വ്യക്തമാക്കാൻ കഴിയുമോ?
ഏർലി ഇന്റർവെൻഷൻ ഇപ്പം 12 to 24 വയസ്സ് വരെയാണ് ഇപ്പോഴത്തെ ടാർഗറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി ഓസ്ട്രേലിയയിൽ ഇപ്പം ഹെഡ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഹെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പക്കാർക്ക് ഈ 12 to 24 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് അവർക്ക് ആവശ്യമുള്ള എല്ലാ ചികിത്സകളും അവിടെ ലഭ്യമായിരിക്കും. ഉദ്ദേശിച്ചത് അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും അവരുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും അവർക്ക് അവരുടെ ജോലി സംബന്ധമോ പഠന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പിന്നെ മദ്യപാനം, മയക്കുമരുന്ന് അങ്ങനത്തെ പ്രശ്നങ്ങൾ അതെല്ലാം ഈ ഹെഡ് സ്പേസ് എന്ന സംഘടനയുടെ കീഴിൽ ഈ സഹായങ്ങളെല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഒരു യൂത്ത് ഫ്രണ്ട്ലി സർവീസ് ആണ്. എന്താ വെച്ചാൽ ചെറുപ്പക്കാർക്ക് ആകർഷകമായ രീതിയിലായിരിക്കും ഈ സർവീസ് കൊടുക്കുക. അപ്പം അവർക്ക് ആവശ്യമുള്ള ജനറൽ പ്രാക്ടീഷണേഴ്സും സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും ഡ്രഗ് ആൻഡ് ആൽക്കോൾ വർക്കേഴ്സ് എല്ലാവരും ഈ സംഘടനയുടെ ഭാഗമായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും.
അപ്പോൾ ഈ ഹെഡ് സ്പേസ് എന്ന് പറയുന്ന പദ്ധതി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയയുടെ എല്ലാ ഭാഗത്തും ലഭ്യമാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണോ, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന, ഒന്ന് വിശദീകരിക്കാമോ?
ഹെഡ് സ്പേസ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ്, ഇതൊരു നാഷണൽ യൂത്ത് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമാണ് ഹെഡ് സ്പേസ്. അത് ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ സർവീസ് അവൈലബിൾ ആണ്. ഏത് ചെറുപ്പക്കാർക്കും അവർക്ക് നേരിട്ട് ഈ ഹെഡ് സ്പേസ് നിന്ന് ഈ ഓർഗനൈസേഷനെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പൊ സ്കൂളുകളിൽ നിന്ന് സ്കൂൾ കൗൺസിലേഴ്സിനും വേറെ ഡോക്ടർമാർക്കും ജനറൽ പ്രാക്ടീഷണേഴ്സിനും എല്ലാം ചെറുപ്പക്കാരെ ഈ 12 to 24 വയസ്സ് വരെയുള്ള ആൾക്കാരെ ഈ ഹെഡ് സ്പേസ് എന്ന സംഘടനയിലോട്ട് റെഫർ ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഏർലി ഇന്റർവെൻഷനിൽ ഇപ്പോൾ ഹെഡ് സ്പേസ് പോലുള്ള പദ്ധതികൾ സജീവമായിട്ട് ഓസ്ട്രേലിയയിലുള്ളപ്പോൾ എപ്പോഴാണ് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെയോ ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടാകാനുള്ള ഒരു ലക്ഷണങ്ങളും മറ്റും എങ്ങനെയാണ് അത് നോക്കിക്കാണേണ്ടത്?
ചെറുപ്പക്കാരിൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ഇപ്പം ചെറുപ്പക്കാരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇപ്പൊ അവരുടെ പഠനത്തിൽ അവർ പുറകോട്ട് പോകുന്നതായിട്ട് കാണുകയാണെങ്കിൽ അതൊന്നാണ്. വേറൊന്ന് അവരുടെ സ്വഭാവത്തിലൊരു മാറ്റം വരിക. വളരെ സന്തോഷവാനും എല്ലാവരുമായിട്ട് ഇടപെടാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ആരോടും ബന്ധപ്പെടാൻ താല്പര്യമില്ലാതെ വളരെ മൂകനാകുമോ, ആരോടും റൂമിൽ തന്നെ അടച്ചിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പം മാതാപിതാക്കന്മാർക്ക് അവരുടെ കുട്ടികൾ ഇപ്പം മദ്യപാനോ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നൊരു സംശയമുണ്ടെങ്കിലും അപ്പോഴും നമ്മള് ഈ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് വറീഡായി അതിനെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അവരുടെ സ്വഭാവത്തിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളും കാണുകയാണ്, അത് സാധാരണ എന്നുള്ളൊരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് ഇങ്ങനത്തെ ഒരു സർവീസുമായിട്ട് ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും.
ഇപ്പോൾ നേരിട്ട് ഇങ്ങനെ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടികളിൽ ഒരു മാനസികമായിട്ടൊരു ഒരു സമ്മർദ്ദമുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ നേരിട്ട് ഹെഡ് സ്പേസിനെ ബന്ധപ്പെടുകയാണോ, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, ജനറൽ പ്രാക്ടീഷണറിലൂടെയാണോ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യേണ്ടതുണ്ടോ, അത് കാണുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണോ, അല്ലെങ്കിൽ അതിനൊരു സമയമൊക്കെ എടുത്ത് ചെയ്യേണ്ടതാണോ, എങ്ങനെയാണ്?
എത്രയും നേരത്തെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഹെഡ് സ്പേസിന് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരമുണ്ട്. അവിടെ നേരിട്ട് ചെല്ലുകയാണെങ്കിൽ മെച്ചം എന്താന്ന് വെച്ചാൽ അവിടെ ജനറൽ പ്രാക്ടീഷണറുണ്ട്. എല്ലാ ഒരു ചെറുപ്പക്കാരന് ഈ 12-24 വയസ്സ് വരെയുള്ള ഒരു ചെറുപ്പക്കാരന് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അവിടെ ഉണ്ടാവും. ഉദാഹരണത്തിന് ജനറൽ പ്രാക്ടീഷണറോ സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും ഡ്രഗ് ആൻഡ് ആൽക്കോൾ വർക്കേഴ്സും അവരെല്ലാവരും ആ ഓർഗനൈസേഷന്റെ കീഴിൽ അവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ജനറൽ പ്രാക്ടീഷണർ ഉണ്ടെങ്കിൽ ആ പുള്ളി ജനറൽ പ്രാക്ടീഷണറുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിലും ആ ജനറൽ പ്രാക്ടീഷണർ ഈ ഹെഡ് സ്പേസ് എന്ന സംഘടനയിലോട്ടും റെഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ജനറൽ പ്രാക്ടീഷണർ വഴി ജനറൽ പ്രാക്ടീഷണർ പറഞ്ഞു തരും എവിടെയാണ് ഹെഡ് സ്പേസ് എന്നുള്ളത്? അല്ലാത്തവർക്ക് ഇത് എവിടെ നിന്നാണ് ഈ ഹെഡ് സ്പേസിന്റെ കേന്ദ്രങ്ങളും ഫോൺ നമ്പറുകളും മറ്റു വിശദാംശങ്ങൾ എവിടെ നിന്നാണ് ലഭിക്കുക?
എല്ലാ മേജർ സിറ്റികളിലും ഈ ഹെഡ് സ്പേസിന്റെ സെന്ററുകളുണ്ട്. അതിന്റെ സെന്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഹെഡ് സ്പേസ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് നമ്മൾ ഓൺലൈനിൽ പോവുകയാണെങ്കിൽ ഹെഡ് സ്പേസ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സെന്ററുകൾ എവിടെയാണെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഈ കുട്ടിയായിട്ട് നമുക്ക് നേരിട്ട് ആ ഹെഡ് സ്പേസ് എന്ന സംഘടനയായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ GP വഴിയും നമുക്ക് ഈ സംഘടനയായിട്ട് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്.
ഓക്കെ, ഇനി ഏർലി ഇന്റർവെൻഷന്റെ പ്രസക്തി നേരത്തെ ഡോക്ടർ അബി ചൂണ്ടിക്കാട്ടി. ഇനി ഒരു അത് എത്രയും പെട്ടെന്ന് ഇതിനായിട്ടുള്ള ഒരു ഹെൽപ്പ് എടുക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായവും പറഞ്ഞു. ഇതിലിപ്പോൾ ഇങ്ങനെ നേരത്തെ ഹെൽപ്പ് ഏർലി ഇന്റർവെൻഷൻ നടത്താതിരുന്നാൽ എന്തെല്ലാം ഭവിഷ്യത്തുകളാണുള്ളത്?
ഏർലി ഇന്റർവെൻഷൻ നടക്കാതിരുന്നാലുള്ള പ്രശ്നങ്ങൾ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75% മാനസിക രോഗങ്ങളും 25 വയസ്സിന് മുമ്പ് തുടങ്ങുന്നു എന്നാണ് കണ്ടുപിടിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഈ മാനസിക രോഗങ്ങളിലെ ഒരു പ്രധാനമായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചികിത്സ എടുക്കുന്നത് എത്ര താമസിക്കുന്നതോ അത് ഈ രോഗം ഫലപ്രദമായിട്ട് ചികിത്സിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ നമ്മൾ രോഗം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചികിത്സിക്കുന്നതാണ് മുമ്പോട്ടുള്ള ഈ രോഗത്തിന്റെ പ്രോഗ്നോസിസിന് നല്ലത്. അപ്പം അതാണ് ഏർലി ഇന്റർവെൻഷന് ഇത്രയധികം പ്രാധാന്യവും ഗവൺമെന്റ് ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റും നടത്താനുള്ള കാരണം അതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചെറുപ്പക്കാരിലുള്ള ഈ ആത്മഹത്യ പ്രവണതകളൊക്കെ വളരെ കൂടുതലാണ്. ചെറുപ്പക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണം ഇപ്പം ആത്മഹത്യയാണ്. അപ്പം അതും ഗവൺമെന്റിന്റെ ഒരു ഫോക്കസ് ആണ്. അതുകൊണ്ടും കൂടെയാണ് ഈ ഏർലി ഇന്റർവെൻഷന്റെ ഇമ്പോർട്ടൻസ്. ഇതെല്ലാം കൊണ്ടാണ് ഇത്ര പ്രാധാന്യം ഈ ഏർലി ഇന്റർവെൻഷനുള്ളത്.
അപ്പോൾ ഈ ഏർലി ഇന്റർവെൻഷൻ എന്ന രീതിയിൽ അവിടുത്തെ ഒരു രീതി എന്താണ്, എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെന്റ് തീരുമാനിക്കുന്നതും മറ്റും വിശദീകരിക്കാൻ കഴിയുമോ?
ഓക്കെ, അത് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ ഒരു ഇൻടേക്ക് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു 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 വർക്കർ കുട്ടിയായിട്ടും പേരൻസുമായിട്ടും സംസാരിച്ച് കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആ കുട്ടിക്ക് എങ്ങനത്തെ തരം സഹായമാണ് ആവശ്യം. ചിലർക്ക് സൈക്കോളജിസ്റ്റിന്റെ സഹായം ആവശ്യം വരാം, ചിലർക്ക് സോഷ്യൽ വർക്കറിന്റെ സഹായം ആവശ്യം വരാം, ചിലർക്ക് ഡ്രഗ് ആൻഡ് ആൽക്കോൾ വർക്കറുടെ ആവശ്യം വരാം, ചിലർക്ക് വൊക്കേഷണൽ വർക്കറുടെ സഹായമായിരിക്കും, ജോലിക്കും അങ്ങനെയുള്ള സഹായങ്ങൾ, ചിലർക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാം, അപ്പം ജിപിയുടെ സഹായങ്ങൾ. അപ്പൊ അങ്ങനെ അവർക്ക് എങ്ങനെ തരത്തിലുള്ള സഹായമാണ് ആവശ്യമെങ്കിലും അതെല്ലാം ഒരേ ഒരേ ഓർഗനൈസേഷന്റെ കീഴിൽ തന്നെ ഒരേ സെന്ററിൽ തന്നെ ഒരു ചെറുപ്പക്കാർക്ക് വളരെ യൂത്ത് ഫ്രണ്ട്ലി ആയിട്ട് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് ഈ ഹെഡ് സ്പേസിന്റെ ലക്ഷ്യം.
ഓക്കെ, എന്തായാലും ഒക്ടോബർ മാസത്തിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അവയർനെസ് വളർത്തുവാനുള്ള ഒരു സമയമാണ്. ഈ അവസരത്തിൽ എസ് പി എസ് മലയാളത്തിൻ്റെ ശ്രോതാക്കളോട് ഇതേക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ ഐ ബി നിരാക്കൽ.
നന്ദി.
Tell us what you think. Like us on Facebook or follow us on Twitter.